പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, സുവിശേഷങ്ങളിലെ യേശുവിനെ കണ്ടെത്താനുള്ള ശ്രമമാണ് നമ്മൾ ഈ പരമ്പരയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യേശുവിൻ്റെ പരസ്യജീവിതത്തിൻ്റെ തുടക്കത്തിൽ ജോർദാനിലെ സ്നാനത്തിന് ശേഷം അവിടുന്ന് 40 ദിവസം മരുഭൂമിയിൽ ചിലവഴിച്ചതായി സുവിശേഷന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ 40 ദിവസം പ്രലോഭനങ്ങളുടെ ദിവസമായിരുന്നുവെന്നും സുവിശേഷകന്മാർ പറയുന്നു. ആ പ്രലോഭനങ്ങളെക്കുറിച്ച് പൊതുവായ ചില കാര്യങ്ങൾ കഴിഞ്ഞ 2 പ്രഭാഷണങ്ങളിൽ നമ്മൾ അവതരിപ്പിക്കുകയുണ്ടായി, ധ്യാന വിഷയമാക്കുകയുണ്ടായി. ഇനി ഈ പ്രലോഭനങ്ങളെ പ്രത്യേക 3 സംഭവങ്ങളായി സുവിശേഷകന്മാർ ചിത്രീകരിക്കുന്നതാണ് നമ്മൾ ഇന്ന് പഠന വിഷയമാക്കാനായിട്ട് ശ്രമിക്കുന്നത്. മത്തായി, ലൂക്ക സുവിശേഷകന്മാരാണ് മരുഭൂമിയിൽ വെച്ച് നടന്ന 3 പ്രലോഭനങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ 3 പ്രലോഭനങ്ങൾ യേശു നേരിട്ട പ്രലോഭനങ്ങളുടെയെല്ലാം, അതിനുശേഷം സഭ നേരിടുന്ന, ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രലോഭനങ്ങളുടെയൊക്കെ രത്നചുരുക്കവും ഉദാഹരണവും മാതൃകയുമായി കാണാം എന്നതിൽ സംശയമില്ല. 3 പ്രലോഭനങ്ങൾ 3 പ്രത്യേക സാഹചര്യങ്ങളെ അഥവാ ലക്ഷ്യങ്ങളെ ആണ് ഉന്നമിക്കുന്നത്. അപ്പം, അത്ഭുതം, അധികാരം വളരെ പ്രധാനപ്പെട്ട 3 പ്രമേയങ്ങളാണ് ഈ 3 പ്രലോഭനങ്ങളിലൂടെ അവതരിപ്പിക്കുന്നത്. ആദ്യത്തേത് അപ്പത്തെ സംബന്ധിച്ചതാണ്. അതിപ്രകാരമാണ് നമ്മൾ മത്തായി എഴുതിയ സുവിശേഷത്തിൽ വായിക്കുന്നത്. മത്തായി 4:2-4 വാക്യങ്ങൾ. യേശു 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു. അപ്പോൾ അവൻ വിശന്നു. പ്രലോഭകൻ അവനെ സമീപിച്ചു പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക. അവൻ പ്രതിവചിച്ചു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്നും എഴുതപ്പെട്ടിരിക്കുന്നു. വളരെ ശ്രദ്ധേയമാണ് എടുത്തിരിക്കുന്ന പ്രമേയം. യേശു 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു. കഠിനമായ വിശപ്പ് അനുഭവിക്കുന്ന സാഹചര്യത്തിലാണ് അപ്പത്തിൻ്റെ പ്രമേയവുമായി പ്രലോഭകൻ കടന്നു വരുന്നത്. അവൻ വിശന്നു എന്ന് സുവിശേഷകൻ പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശക്കുന്ന മനുഷ്യന് ഏറ്റവും കൂടുതൽ ആവശ്യം അപ്പമാണ്, ആഹാരമാണ്. വിശപ്പടക്കാതെ മറ്റൊന്നുകൊണ്ടും അവൻ തൃപ്തനാവുകയില്ലല്ലോ. പ്രത്യേകിച്ചും 40 ദിനരാത്രങ്ങളിൽ ഉപവാസം മൂലം വിശന്ന് തളർന്ന് വിവശനായ യേശുവിൻ്റെ മുമ്പിൽ വളരെ പ്രസക്തവും സ്വീകാര്യവുമായ ഒരു പ്രമേയമാണ് അപ്പം. ആ അപ്പം എപ്രകാരമാണ് ഉണ്ടാക്കേണ്ടത് എന്നും ഇവിടെ പറയുന്നു. ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക. മരുഭൂമിയിൽ, പ്രത്യേകിച്ചും യൂദയാ മരുഭൂമിയിൽ, ഏതാണ്ട് അപ്പത്തിൻ്റെ രൂപമുള്ള ധാരാളം കല്ലുകൾ ഇന്നും കാണാറുണ്ട്. ഈ കല്ലുകളെ അപ്പമാക്കാൻ നിനക്ക് സാധിക്കും. കല്ലുകൾ ഭക്ഷിക്കാൻ കൊള്ളില്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ നീ ദൈവത്തിൻ്റെ പുത്രനല്ലേ? ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ നിനക്ക് ഈ കല്ലുകളെ അപ്പമാക്കാൻ സാധിക്കും. ദൈവത്തിൻ്റെ പുത്രനാണ് താൻ എന്ന് ജോർദാൻ നദിയിൽ വെച്ച് ജ്ഞാനസ്നാന വേളയിൽ അവിടുത്തേക്കുണ്ടായ ആ ആന്തരിക അനുഭവം, പിതാവ് തന്നെ സ്വന്തം പുത്രനായി ഏറ്റുപറഞ്ഞ ആ സംഭവം ഇവിടെ ചർച്ചാ വിഷയമാക്കുകയാണ്, അഥവാ പരീക്ഷണ വിഷയമാക്കാനാണ് പ്രലോഭകൻ ആവശ്യപ്പെടുന്നത്. നീ ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ, ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ നിനക്കതിന് ശക്തിയുണ്ട്, നിനക്കതിന് സാധിക്കും, ഇതിൻ്റെ ആവശ്യമാണ്, പറയുക, ചെയ്യുക. കല്ലുകൾ അപ്പമായി മാറുമ്പോൾ നിനക്ക് വിശപ്പടക്കാൻ സാധിക്കും. ഈ ചോദ്യത്തിനും അല്ലെങ്കിൽ ഈ നിർദ്ദേശത്തിനും അനേകം ധ്വനികളുണ്ട്, അനേകം അർത്ഥ തലങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട, ഒരുപക്ഷെ ഏറ്റവും വ്യക്തമാകുന്ന ഉപരിതലത്തിൽ കാണുന്നത് സ്വന്തം വിശപ്പടക്കാനുള്ള ആ ഒരു ത്വര തന്നെയാണ്. യേശു തനിക്ക് ലഭിച്ചിരിക്കുന്ന അഥവാ തനിക്ക് സ്വഭാവേനയുള്ള ദൈവികമായ അധികാരവും ശക്തിയും കഴിവും സ്വന്തം വിശപ്പടക്കാൻ വേണ്ടി ഉപയോഗിക്കുക. സ്വന്തം രക്ഷയില്ലാതെ മറ്റെന്തു രക്ഷ? സ്വന്തം വിശപ്പടക്കാതെ മറ്റുള്ളവർ ചിന്തിച്ചിട്ട് എന്ത് കാര്യം? ആദ്യമേ ചെയ്യേണ്ടത് സ്വന്തം വിശപ്പടക്കുകയാണ്. അതിനുശേഷമാവട്ടെ ബാക്കി കാര്യങ്ങൾ. അതിനുള്ള അധികാരം തനിക്കുണ്ടല്ലോ, താൻ ദൈവത്തിൻ്റെ പുത്രനല്ലേ? ഈ ഒരു ചിന്താഗതി ആണ് ഏറ്റവും ഉപരിപ്ലവമായ തലത്തിൽ നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും അത് അർത്ഥവത്താണ്, സത്യവുമാണ്. വിശപ്പടക്കാനുള്ള ആഹ്വാനം. പക്ഷേ ഈ വിശപ്പിന് യേശു കൊടുക്കുന്ന മറുപടി അപ്പം കൊണ്ട് മാത്രമല്ല എന്നാണ്. ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ജീവിതത്തിന് അപ്പം മാത്രം പോരാ, ശരീരത്തിൻ്റെ വിശപ്പടക്കിയാൽ മാത്രം പോരാ. ആ അർത്ഥത്തിലേക്ക് നീങ്ങുന്നതിന് മുൻപേ ഇവിടെ തന്നെ ഈ സംഭവത്തിന്, ഈ ചോദ്യത്തിന് അഥവാ ഈ നിർദ്ദേശത്തിന് മറ്റ് പല അർത്ഥതലങ്ങളും ഉണ്ടെന്നുകൂടി നമ്മൾ കാണണം. യേശുവിൻ്റെ പരസ്യജീവിതത്തിൻ്റെ ആരംഭത്തിൽ സംഭവിക്കുന്നതാണ് ഇക്കാര്യം. അഥവാ യേശുവിൻ്റെ ജീവിതത്തെ മുഴുവനും കൂടി വിലയിരുത്താനായി, യേശുവിൻ്റെ രക്ഷാകര പ്രവർത്തനങ്ങളെ മുഴുവനും കൂടി അവതരിപ്പിക്കാനായി എടുത്തു കാണിച്ചിരിക്കുന്ന ഒരു ആദ്യ സംഭവമാണ് കല്ലുകളോട് അപ്പമാവാൻ പറയുക. അപ്പം അത്ഭുതകരമായി ഉണ്ടാക്കുക, അത്ഭുതകരമായി അപ്പം വർദ്ധിപ്പിച്ച് അപ്പം ഉണ്ടാക്കി സ്വന്തം വിശപ്പടക്കുക മാത്രമല്ല, യേശു വന്നിരിക്കുന്ന സ്വന്തം വിശപ്പടക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ, രക്ഷകനായിട്ടാണ്. അപ്പോൾ രക്ഷാകര പദ്ധതി ആരംഭിക്കുന്നത് അപ്പം കൊടുത്തുകൊണ്ടാവണം. വിശക്കുന്നവൻ ആഹാരം കൊടുക്കാതെ വേദം ഓതിയതുകൊണ്ട് ആര് കേൾക്കാൻ പോകുന്നു? വിശക്കുന്നവൻ അപ്പമാണ് ആവശ്യം. വിശന്ന് പറഞ്ഞ ജനത്തിൽ ദൈവം ആഹാരം നൽകിയല്ലേ തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയത്. മരുഭൂമിയിലെ സംഭവങ്ങൾ യേശുവിൻ്റെ മുന്നിലൂടെ കടന്നു പോകും, വായനക്കാരുടെ നമ്മുടെ മനസ്സിലൂടെയും കടന്നു പോകും. പുറപ്പാട് പുസ്തകം 16-ാമത്തെ അധ്യായമാണ് ഇവിടെ ശ്രദ്ധേയമായിട്ട് വരുന്നത്. സീനായി മരുഭൂമിയിലേക്ക് കടന്ന ജനത്തിന് ഭക്ഷിക്കാനൊന്നുമില്ലാണ്ടായി. ഈജിപ്തിലെ അപ്പക്കുട്ടകളെക്കുറിച്ച്, ഇറച്ചിപ്പാത്രങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കാൻ തുടങ്ങി, ദൈവത്തിനെതിരെ പിറുപിറുക്കാൻ തുടങ്ങി. ആഹാരം വേണം, വിശപ്പിന് അപ്പം വേണം. ഇങ്ങനെ വിശന്ന് വലഞ്ഞ ജനത്തിന് ദൈവം ആഹാരം കൊടുത്തു, ആകാശം തുറന്ന് മന്ന പൊഴിച്ചു. വിശപ്പ് അടക്കാൻ തൃപ്തിയാവോളം മിച്ചം വരത്തക്ക വിധത്തിൽ അവിടുന്ന് അവർക്ക് ആഹാരം കൊടുത്തു. ഇങ്ങനെ മരുഭൂമിയിൽ വെച്ച് അപ്പമുണ്ടാക്കി കൊടുത്ത ഒരു സംഭവം ഈ യേശുവിൻ്റെ പിന്നിലുണ്ട്. ഇത് പറയുന്ന, ഇത് വായിക്കുന്ന വ്യക്തികളുടെ മനസ്സിലുമുണ്ട്. അപ്പോഴേ പ്രലോഭകൻ്റെ ആദ്യത്തെ നിർദ്ദേശം ഇതായിരിക്കാം: അന്ന് മരുഭൂമിയിൽ വെച്ച് ദൈവം അത്ഭുതകരമായി അപ്പമുണ്ടാക്കിയല്ലേ തൻ്റെ ജനത്തെ നയിച്ചത്, അങ്ങനെ അത്ഭുതകരമായ അപ്പത്തിൻ്റെ വെളിച്ചത്തിലല്ലേ അവർ ദൈവത്തിൻ്റെ ശക്തി മനസ്സിലാക്കിയത്. ഇന്ന് ഇവിടെ നീയും ചെയ്യേണ്ടത് ഇതാണ്: മരുഭൂമിയിൽ വെച്ച് അപ്പം കൊടുക്കുക, മരുഭൂമിയിലെ കല്ലുകളെ അപ്പമാക്കി മാറ്റുക. അതൊരു വലിയ ശക്തിയാണ്. വിശക്കുന്നവർക്കെല്ലാം ആഹാരം കൊടുക്കാൻ നിനക്ക് സാധിക്കും. നിന്റെ രക്ഷാകര പ്രവൃത്തി തുടങ്ങുന്നത് ആഹാരം കൊടുത്തുകൊണ്ടാവട്ടെ. വിശക്കുന്നവന് ആവശ്യം ആഹാരമാണ്. പിന്നീട് യേശുവിൻ്റെ ജീവിതകാലത്ത് യേശു അത്ഭുതം ഇപ്രകാരം അത്ഭുതകരമായി അപ്പം ഉണ്ടാക്കി കൊടുക്കും നമ്മൾ കാണും. മരുഭൂമിയിൽ ജനങ്ങൾ വിശന്ന് വലഞ്ഞപ്പോൾ അവർക്കൊന്നുമില്ലാത്ത സാഹചര്യത്തിൽ അത്ഭുതകരമായി അവിടുന്ന് അപ്പം വർദ്ധിപ്പിച്ച് കൊടുത്ത കഥ നമുക്കറിയാം. അത് ഇവിടെ തന്നെ ആരംഭിക്കാനല്ലേ ആവശ്യപ്പെടുക? അത്ഭുതകരമായി അപ്പം വർദ്ധിപ്പിക്കാൻ കഴിവുള്ളവനെ ആൾക്കാർ അനുഗമിക്കും. അപ്പം ആകർഷണ വസ്തുവാണ്, അപ്പം ജനങ്ങളെ ആകർഷിക്കും. അപ്പം എന്ന് പറയുമ്പോൾ വിശപ്പടക്കാനുള്ള മാത്രമല്ല, ഭൗതികമായ ശാരീരികമായ സകല ആവശ്യങ്ങളും അതിൻ്റെ പിന്നിൽ ഉൾക്കൊള്ളുന്നുണ്ട്. മനുഷ്യൻ്റെ ഭൗതികമായ കാര്യങ്ങൾക്ക് ഒരു മറുപടി കൊടുക്കാതെ മതാത്മകതയ്ക്ക് അർത്ഥമുണ്ടാവുകയില്ല എന്ന ചിന്തയാണ് ഇവിടെ കടന്നു വരുന്നത്. മനുഷ്യന് വിശപ്പടക്കാൻ ആഹാരം കൊടുക്കണം, അവന് വസ്ത്രം വേണം, പാർപ്പിടം വേണം, അവൻ്റെ ജീവിത സൗകര്യങ്ങളെല്ലാം ഉണ്ടാവണം. അപ്പോഴാദ്യമേ തുടങ്ങേണ്ടത് ഈ അപ്പത്തിൻ്റെ ഭാഷയിലാണ്. അതുതന്നെയല്ലേ യേശുവിൻ്റെ ജനനത്തിൻ്റെയും അർത്ഥം. അവൻ ജനിച്ചത് ബേത്ലഹം എന്ന് പറയപ്പെടുന്ന സ്ഥലത്താണ്. ബേത്ലഹം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അപ്പത്തിൻ്റെ വീട് എന്നാണ്. ബേത് എന്നാൽ വീട്, ലഹം എന്നാൽ അപ്പം. ബേത്ലഹം അപ്പത്തിൻ്റെ വീട്. അപ്പത്തിൻ്റെ വീട്ടിൽ ജനിച്ചവൻ നമുക്കറിയാം ഉറങ്ങിയത്, ശയിച്ചത്, ശിശുവായി ശയിച്ചത് കാലിത്തൊഴുത്തിൽ പുൽത്തൊട്ടിയിലാണ്. കൂട് അല്ല, പുൽത്തൊട്ടി എന്നാണ് പറയുക. പുൽത്തൊട്ടി എന്ന് പറയുന്നത് കന്നുകാലികൾക്ക് തീറ്റി സൂക്ഷിക്കുന്ന സ്ഥലമാണ്, വൈക്കോലിടുന്ന സ്ഥലം. ഇപ്പോൾ പുൽത്തൊട്ടിയിൽ കിടക്കുന്നത് ആഹാരമാണ്. അപ്പത്തിൻ്റെ വീട്ടിൽ ജനിച്ചവൻ, ആഹാരം സൂക്ഷിക്കുന്ന സ്ഥലത്ത് കിടന്നവൻ, അവനോടാണ് ഇപ്പോൾ ആവശ്യപ്പെടുക ഈ കല്ലുകളെ അപ്പമാക്കാൻ. അപ്പത്തിൻ്റെ ഭാഷ. പിന്നീട് യേശു ഈ അപ്പം കൊടുക്കും, അത്ഭുതകരമായ അപ്പം വർദ്ധിപ്പിക്കും. അത്ഭുതകരമായ അപ്പം വർദ്ധിപ്പിക്കുക മാത്രമല്ല, സ്വന്തം ശരീരം തന്നെ അപ്പമാക്കി മാറ്റി യേശു കൊടുക്കും. വാങ്ങി ഭക്ഷിക്കുവിൻ, നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്പമായി തീരും അവൻ. പക്ഷേ ഇപ്പോൾ അതല്ല പ്രലോഭനം. സ്വയം അപ്പമാകുന്നതിന് പകരം കല്ലുകളെ അപ്പമാക്കി മാറ്റുക, എളുപ്പമാർഗത്തിലൂടെ അധികാരം പിടിച്ചുപറ്റുക, അണികളെ അണിനിരത്തുക, ആഹാരം കൊടുത്ത് ഭൗതികമായ മോഹങ്ങൾ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് അണികളെ നിരത്തുക, നയിക്കുക, രക്ഷ നൽകുക. ഇപ്രകാരം വിവിധ തലങ്ങൾ, അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ പ്രലോഭനം എന്ന് തോന്നുന്നു. അപ്പം കല്ലുകളിൽ നിന്ന് അപ്പമാക്കുക. യേശു പറഞ്ഞു ഒരിക്കൽ, നിങ്ങളിൽ ഏത് പിതാവുണ്ട് മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുന്നത്? ഒരുപക്ഷെ ഈ പ്രലോഭനം അതിന് പിന്നിലുണ്ടാവാം. കല്ലുകളെ അപ്പമാക്കാനുള്ള അത്ഭുത വിദ്യ പഠിപ്പിക്കാൻ വേണ്ടിയല്ല യേശു കടന്നു വന്നത്. എളുപ്പമാർഗത്തിലൂടെ അപ്പം സമ്പാദിക്കാനുള്ള ഒരു കുറുക്കു വഴിയും അവിടുന്ന് പഠിപ്പിച്ചിട്ടുമില്ല. പിന്നീട് പറയും, ഉള്ളവൻ ഇല്ലാത്തവനുമായി പങ്കുവയ്ക്കണം, വിശക്കുന്നവൻ ആഹാരം കൊടുക്കണം. സ്നാപകയോഹന്നാൻ്റെ പ്രസംഗം തുടങ്ങി വെച്ചതാണ്. അനുതാപത്തിന് യോജിച്ച, മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുവിൻ. രണ്ടുടുപ്പുള്ളവൻ ഇല്ലാത്തവന് ഒന്ന് കൊടുക്കട്ടെ, ആഹാരമുള്ളവനും അങ്ങനെ തന്നെ ചെയ്യട്ടെ. പങ്കുവയ്ക്കുന്ന സ്നേഹത്തിലൂടെ, സ്വയം ദാനം ചെയ്യുന്നതിലൂടെ എല്ലാവർക്കും ആവശ്യമായത് ഉറപ്പുവരുത്താനാണ് സ്നാപക യോഹന്നാനും അതിനെ പിന്തുടർന്നുകൊണ്ട് യേശുവും ആഹ്വാനം ചെയ്തത്. സുവിശേഷത്തിൻ്റെ കാതലും ഇതൊക്കെ തന്നെയാണ്, പങ്കുവയ്ക്കുന്ന സ്നേഹം. ദൈവം സ്വയം പങ്കുവയ്ക്കുന്ന സ്നേഹമാണ് സുവിശേഷത്തിലൂടെ നമുക്ക് ഇവിടെ മാംസം ധരിച്ചു മനുഷ്യനായ യേശുവായി കടന്നു വന്നത്. ആ യേശു തന്നെയാണ് വീണ്ടും അപ്പമായി മാറുക. പക്ഷേ ഇവിടെ പ്രലോഭകൻ ആവശ്യപ്പെടുന്നത് കല്ലുകളെ അപ്പമാക്കാനാണ്. നിനക്ക് യാതൊരു ഛേദവുമില്ല, നിനക്ക് യാതൊരു മുടക്കുമില്ല, വാക്കു പറഞ്ഞാൽ മതി, അധികാരമില്ലേ നിനക്ക്? നീ ദൈവത്തിൻ്റെ പുത്രനല്ലേ? നിൻ്റെ അധികാരം പ്രയോഗിക്കുക, നിൻ്റെ വാക്കു പറയുക, ഈ കല്ലുകൾ അപ്പമായി മാറും. തന്നെയുമല്ല, കല്ലുകളെ അപ്പമാക്കി മാറ്റാനുള്ള ഈ നിഗൂഢ ജ്ഞാനം, ശക്തി, അറിവ് നിൻ്റെ കയ്യിലുള്ളപ്പോൾ നീ എവിടെ ചെന്നാലും നിനക്ക് കല്ലുകളെ അപ്പമാക്കാൻ പറ്റും. ഇതൊരക്ഷയ ഖനിയായിത്തീരും. ലോക ജനതകളെ മുഴുവനും ആകർഷിക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗം ഇതാണ്. സൗജന്യമായി ആഹാരം നൽകുക. നിന്നെ വിശ്വസിക്കുന്നവർക്കെല്ലാം കല്ലുകളെ അപ്പമാക്കാനുള്ള കഴിവ് ലഭിക്കുകയാണെങ്കിൽ ആരാണ് നിന്നെ വിശ്വസിക്കാതിരിക്കുക? പിന്നെ എന്താ രക്ഷയുടെ മാർഗത്തിന് പ്രശ്നം? മറ്റൊന്നും ആവശ്യമില്ല, ഈ കല്ലുകളെല്ലാം അപ്പമായാൽ മതി. ഇവിടെ ഭൗതിക സുഖങ്ങളുടെ, അധ്വാനിക്കാതെ സമ്പാദിക്കുന്നതിൻ്റെ, അധ്വാനിക്കാതെ ആഘോഷിക്കുന്നതിൻ്റെ, ആസ്വദിക്കുന്നതിൻ്റെ ഒക്കെ സുവിശേഷം കടന്നു വരികയാണ്. ചുരുക്കത്തിൽ സമ്പത്തിൻ്റെ സുവിശേഷമാണ് ഈ പ്രലോഭകൻ യേശുവിന് മുമ്പിൽ അവതരിപ്പിക്കുക. അധ്വാനിക്കാതെ സമ്പാദിക്കുക, ക്ലേശിക്കാതെ ആസ്വദിക്കുക, ദൈവിക ശക്തി അതിനുവേണ്ടി ഉപയോഗിക്കുക. നീ ദൈവത്തിൻ്റെ പുത്രനല്ലേ? പറയൂ ഈ കല്ലുകളോട് അപ്പമാകാൻ. ഇങ്ങനെ കല്ലുകളെ അപ്പമാക്കുന്നതിലൂടെ നീ രക്ഷകനായിത്തീരും, നീ വലിയ നേതാവാകും, നിന്നെ എല്ലാവരും അംഗീകരിക്കും. അതെന്നല്ലേ ആവശ്യം? മനുഷ്യരക്ഷയല്ലേ നിന്റെ ലക്ഷ്യം? ആ രക്ഷ തുടങ്ങേണ്ടത് ഇവിടെയല്ലേ? അപ്പോൾ യേശുവിൻ്റെ രക്ഷാകര പ്രവർത്തനം എപ്രകാരം മുന്നോട്ട് പോകണം എന്നതിനെക്കുറിച്ചൊരു മാർഗനിർദ്ദേശം പോലെ തോന്നും ഇവിടെ. സ്വന്തം തൽക്കാലത്തേക്കുള്ള വിശപ്പടക്കുക മാത്രമല്ല, യേശുവിൻ്റെ പദ്ധതിയുടെ, യേശുവിൻ്റെ രക്ഷാകര പ്രവൃത്തിയുടെ ഒരു രൂപരേഖ തന്നെ ഇവിടെ തിരിഞ്ഞു വരികയാണ്. യേശുവും യേശുവിൻ്റെ ശിഷ്യഗണവും മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു രക്ഷാകര പ്രവൃത്തിയുടെ രൂപരേഖ. യേശു ഇതിൽ ഒളിഞ്ഞിരുന്ന പ്രലോഭനം കണ്ടു, പക്ഷേ പിൽക്കാലത്ത് അത് കാണാൻ സാധിക്കാതെ പോയി. ഇന്ന് നമുക്കറിയാം, മനുഷ്യൻ ഏറ്റവും ആവശ്യപ്പെടുന്നത് ആഹാരമാണ്. എന്നത്തേതിനേക്കാൾ കൂടുതൽ ആഹാരം ഇന്നൊരു വലിയ ആയുധമായി മാറിയിരിക്കുന്നു. കുറേ കാലം മുമ്പ് പറയുമായിരുന്നു, അപ്പം ആറ്റം ബോംബിനേക്കാൾ ശക്തിയുള്ളതാണെന്ന്. പക്ഷേ അന്ന് മനുഷ്യൻ വിശ്വസിച്ചില്ല. ഇന്ന് അതൊരു യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയല്ലേ? ആഗോളവൽക്കരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആഹാര ഉൽപ്പാദനം തന്നെ വലിയ ഒരു ആയുധമായി മാറിയിരിക്കുകയാണ്. ആഹാരത്തിൻ്റെ മേൽ ആധിപത്യമുള്ളവൻ ഇന്ന് ലോക ജനതകളുടെ മേൽ മുഴുവനും ആധിപത്യം സ്ഥാപിക്കുകയാണ്. ഈ അപ്പത്തിൻ്റെ പ്രലോഭനം ശക്തി ശരിക്കും മനസ്സിലാക്കിയ ആഗോള കമ്പനികളല്ലേ ഇന്ന് എല്ലാറ്റിൻ്റെയും മേൽ പേറ്റൻ്റ് എടുക്കുക, വിത്ത് നിർമ്മാണത്തിൻ്റെ പുതിയ പുതിയ നിയമങ്ങളുണ്ടാക്കുക, ഉൽപ്പാദന ശേഷിയില്ലാത്ത വിത്തുകൾ കർഷകർക്ക് കൊടുക്കുകയും തങ്ങൾ കൊടുക്കുന്ന വിത്തുകൾ മാത്രം കർഷകൻ കൃഷി ചെയ്യാൻ നിർബന്ധിതനാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അവർ കൃഷി ചെയ്തുണ്ടാക്കുന്ന വിത്ത് വീണ്ടും ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കാത്തപ്പോൾ വീണ്ടും വിത്തിനു വേണ്ടി കമ്പനികളെ ആശ്രയിക്കേണ്ടി വരിക. ചുരുക്കത്തിൽ ലോകത്തെ മുഴുവനും, ലോകത്തിൻ്റെ മുഴുവനും ആഹാരം കൈയടക്കാനുള്ള ശ്രമമല്ലേ ഇന്ന് ഈ അന്താരാഷ്ട്ര കുത്തകകൾ ആഗോളവൽക്കരണത്തിൻ്റെ വെളിച്ചത്തിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്? അപ്പത്തിൻ്റെ പ്രമേയം അന്നത്തേക്കാൾ കൂടുതൽ ഇന്ന് ഏറെ പ്രസക്തമാണ്, ശക്തമാണ്. ഏത് കർഷകൻ ഏത് വയലിൽ എന്ത് കൃഷി ചെയ്യണം എന്ന് നിശ്ചയിക്കാൻ ഇന്ന് മനുഷ്യന് അധികാരമില്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്തു വിത്ത് ഉൽപ്പാദിപ്പിക്കണം, എന്ത് വിളകൾ ഉൽപ്പാദിപ്പിക്കണമെന്നും കർഷകൻ നിശ്ചയിക്കാൻ അധികാരമില്ലാണ്ടാവുന്നു. കൃഷിയും കർഷകനും തമ്മിലുള്ള ബന്ധം തന്നെ വിച്ഛേദിക്കപ്പെടുകയായി. കൃഷി ഇന്ന് കർഷകൻ്റേതല്ല, വലിയ കുത്തകകളുടെ, വ്യവസായവൽകൃതമായ കുത്തകകളുടെ അവകാശവും അധികാരവുമായി. അതിനുവേണ്ടി അന്താരാഷ്ട്ര നിയമങ്ങൾ തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ കല്ലുകളോടൊപ്പമാകാൻ പറയൂ എന്ന പ്രലോഭനത്തിന് ഒത്തിരി അർത്ഥമുണ്ട്. കല്ലുകളെ അപ്പമാക്കി മാറ്റുന്ന പുതിയ വിദ്യകൾ, വളരെ ഉൽപ്പാദനശേഷിയുള്ള വിത്തുകൾ ഉൽപ്പാദിപ്പിച്ച് അതിൻ്റെ കുത്തകാവകാശം കൈയടക്കി മനുഷ്യൻ്റെ മുഴുവനും ആഹാരം സ്വന്തം ലാഭത്തിനു വേണ്ടി കൈയടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആഗോള കുത്തകകളുടെ ആ പ്രമേയവും ആ ലക്ഷ്യവും വാസ്തവത്തിൽ ഈ പ്രലോഭനത്തിൽ ഒളിഞ്ഞുകിടക്കുന്നുണ്ട്. കല്ലുകളോട് അപ്പമാകാൻ പറയുക, നീ ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ. ഇതിന് യേശു കൊടുക്കുന്ന മറുപടി നമ്മൾ ശ്രദ്ധിക്കണം. കല്ലുകളെ അപ്പമാക്കുന്ന വിദ്യയിലൂടെ മനുഷ്യനെ അപ്പത്തിൻ്റെ അടിമയാക്കുകയാണ് ചെയ്യുക. അപ്പത്തിൻ്റെ അധികാരം ഒരാൾ കൈയാളുമ്പോൾ മറ്റുള്ളവരെ എല്ലാം തൻ്റെ അടിമയാക്കുന്ന ആ ഒരു മനോഭാവത്തിലേക്കാണ് കടന്നു വരുന്നത്. അവിടെ യേശു മനുഷ്യൻ്റെ യഥാർത്ഥ വ്യക്തിത്വത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. യേശു പറയും, അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ദൈവവചനത്തിലൂടെയാണ് യേശു പ്രലോഭനത്തെ നേരിടുന്നത്. ആ ദൈവവചനം നിയമാവർത്തന പുസ്തകത്തിൽ നിന്ന് എടുത്തതാണ്. നിയമാവർത്തന പുസ്തകം 8-ാമത്തെ അധ്യായത്തിൽ വാഗ്ദത്ത ഭൂമിയും പ്രലോഭനങ്ങളും എന്ന ടൈറ്റിലിൻ്റെ കീഴിൽ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവത്തിൻ്റെ കേന്ദ്രവത്തായ വാക്യമാണ് യേശു എടുത്ത് ഇവിടെ അവതരിപ്പിക്കുന്നത്. നിങ്ങൾ കടന്നു പോകുന്ന വഴികളെക്കുറിച്ച് നിങ്ങൾ ഓർക്കണം, നിങ്ങൾ നേരിട്ട പ്രലോഭനങ്ങൾ നിങ്ങൾ അനുസ്മരിക്കണം, ദൈവം നിങ്ങളെ എപ്രകാരം പരിശോധിച്ചുവെന്ന് നിങ്ങൾ വിസ്മരിക്കരുത്. 2-3 വാക്യങ്ങൾ ഇപ്രകാരം കാണും: നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എളിമപ്പെടുത്താനും തൻ്റെ കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്നറിയാൻ നിങ്ങളെ പരീക്ഷിച്ച് നിങ്ങളുടെ ഹൃദയ വിചാരങ്ങൾ മനസ്സിലാക്കാനും വേണ്ടി ഈ 40 സംവത്സരം മരുഭൂമിയിലൂടെ നിങ്ങളെ നയിച്ച വഴിയെല്ലാം നിങ്ങൾ ഓർമ്മിക്കണം. അവിടുന്ന് നിങ്ങളെ എളിമപ്പെടുത്തുകയും വിശപ്പറിയാൻ വിടുകയും നിങ്ങൾക്ക് നിങ്ങളുടെ പിതാക്കന്മാർക്കും അപരിചിതമായ മന്ന കൊണ്ട് നിങ്ങളെ സംതൃപ്തരാക്കുകയും ചെയ്തത് അപ്പം കൊണ്ട് മാത്രമല്ല കർത്താവിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പം കൊണ്ട് മാത്രം മനുഷ്യന് ജീവിക്കാനാവില്ല. മനുഷ്യൻ ഭൗതികത കൊണ്ട് മാത്രം തൃപ്തനാവുന്നില്ല. ശരീരം മാത്രമല്ല മനുഷ്യനുള്ളത്, ആത്മീയനായ മനുഷ്യൻ. അവനെ തൃപ്തനാക്കുന്നത്, അവനെ സമ്പൂർണ്ണനാക്കുന്നത് ഭൗതിക വസ്തുക്കളുടെ സമ്പന്നതയല്ല. അപ്പം കൊണ്ട് മാത്രം ആർക്കും ജീവിക്കാനാവില്ല. ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന, ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വചനമാണ് ആവശ്യം. ദൈവത്തിൻ്റെ വചനമാണ് ജീവദായകമായി നിൽക്കുക. ജ്ഞാനഗ്രന്ഥം 16-ാമത്തെ അധ്യായം 25-26 വാക്യങ്ങൾ നമ്മളിപ്രകാരം കാണും: കർത്താവെ, അങ്ങയെ ആശ്രയിക്കുന്നവരെ പോറ്റുന്നത് വിവിധ ധാന്യ വിളകളല്ല, അങ്ങയുടെ വചനമാണ് എന്ന് അങ്ങയുടെ വത്സല മക്കൾ ഗ്രഹിക്കാൻ വേണ്ടി. സൃഷ്ടികൾ ആവശ്യക്കാരുടെ ആഗ്രഹത്തിനൊത്ത് രൂപാന്തരം പ്രാപിച്ച് എല്ലാറ്റിനെയും പോറ്റുന്ന അങ്ങയുടെ ഔദാര്യത്തെ വെളിപ്പെടുത്തി. കർത്താവെ, അങ്ങയെ ആശ്രയിക്കുന്നവരെ പോറ്റുന്നത് വിവിധ ധാന്യ വിളകളല്ല, അങ്ങയുടെ വചനമാണ്. ഇതാണ് ജ്ഞാനഗ്രന്ഥത്തിൽ, ഇതാണ് യേശു പറയുക. മനുഷ്യൻ ആവശ്യം അപ്പം മാത്രമല്ല, തീർച്ചയായിട്ടും വേണം. ആഹാരമില്ലാതെ ശരീരം ജീവിക്കുകയില്ല. പക്ഷേ ഈ അപ്പത്തിൻ്റെ പിന്നിൽ മറ്റൊരുപാട് കാര്യങ്ങൾ കൂടി മനുഷ്യന് ആവശ്യമുണ്ട്. ശരീരത്തെക്കാൾ വലുതാണ് ആത്മാവ്. ശരീരത്തെക്കാൾ വലുതാണ് മനുഷ്യൻ്റെ വ്യക്തിത്വം. ആ ശരീരത്തെ മാത്രം പോഷിപ്പിച്ചാൽ പോരാ. മനുഷ്യനെ അടിമയാക്കുന്ന രീതിയിലെ അപ്പത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും ആദ്യമേ അന്വേഷിക്കുക. അപ്പോൾ മറ്റുള്ളതെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടും. എന്തുടുക്കുമെന്നോ എന്തു ഭക്ഷിക്കുമെന്നോ നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് നിങ്ങൾ ആകുലരാകേണ്ടതില്ല. യേശു പഠിപ്പിച്ചല്ലോ, ശരീരം ആഹാരത്തെക്കാളും വസ്ത്രത്തെക്കാളും ഒക്കെ വിലപ്പെട്ടതാണ്. ജീവൻ ആഹാരത്തെക്കാളും ശരീരം വസ്ത്രത്തെക്കാളും വിലപ്പെട്ടതാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ രാജ്യം അവിടുത്തെ നീതി അന്വേഷിക്കണം. ദൈവത്തിൻ്റെ വചനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ദൈവവചനമാണ് മനുഷ്യൻ്റെ ആത്മാവിന് ആഹാരമായി നിൽക്കുന്നത്. അപ്പോൾ അപ്പത്തിൻ്റെ അടിമയായി തീരാനുള്ള ആ പ്രവണതയിൽ നിന്ന് മോചനം നേടുകയാണ്. യേശു അപ്പം കൊടുക്കും, അപ്പം വർദ്ധിപ്പിക്കും. പക്ഷേ അതിനു മുമ്പ് ശിഷ്യന്മാരോട് പറയും, പോയി നോക്കൂ നിങ്ങളുടെ കൈവശം എത്ര അപ്പമുണ്ട്. 5 അപ്പമുണ്ട് എന്നവർ പറയുന്നു. 5 അപ്പവും 2 മീനും കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ അവർക്കുണ്ടായിരുന്നതെല്ലാം പൂർണ്ണമായി യേശുവിൻ്റെ കൈകളിൽ കൊടുക്കാൻ സമർപ്പിക്കാൻ സന്നദ്ധരാകുമ്പോഴാണ് ആ അപ്പം വർദ്ധിച്ച് മത്സ്യം വർദ്ധിച്ച് 5000-ത്തിലധികം പേർക്ക് അവിടെ ആഹാരമായി തീരുന്നത്. ഉള്ളത് മുഴുവൻ കൊടുക്കാൻ തയ്യാറാകുമ്പോൾ ദൈവം ബാക്കി കൊടുക്കുന്നു. എൻ്റെ യാതൊരു അധ്വാനവും കൂടാതെ, എൻ്റെ കയ്യിൽ നിന്നുള്ള പങ്കുവയ്ക്കൽ കൂടാതെ, വിയർക്കാതെ അപ്പം സമ്പാദിക്കാനായിട്ട് ഉള്ള എളുപ്പമാർഗം യേശു പറഞ്ഞു തരുന്നില്ല. തന്നെയുമല്ല, ഈ അപ്പത്തിലെ ഉപരിയായി ദൈവത്തിൻ്റെ രാജ്യത്തെക്കുറിച്ച്, എൻ്റെ ആത്മാവിനെക്കുറിച്ച്, ദൈവിക ജീവനെക്കുറിച്ച് ചിന്തിക്കാൻ യേശു പ്രേരിപ്പിക്കുകയാണ്. ആ പ്രേരണ പോകുന്നത് അപ്പത്തിനപ്പുറത്ത് സ്വയം അപ്പമാകുന്നതിലേക്കാണ്. കല്ലുകളെ അപ്പമാക്കുകയല്ല, സ്വന്തം ശരീരം അപ്പമാക്കി മാറ്റുക, അത് സ്വയം വ്യയം ചെയ്യുന്ന, പങ്കുവെച്ച് ദാനം ചെയ്യുന്ന ആ സ്നേഹത്തിലേക്കാണ് കടന്നു വരുന്നത്. മനുഷ്യനെ പോറ്റാൻ അത്ഭുത മാർഗങ്ങളൊന്നുമില്ല. പങ്കുവയ്ക്കുന്ന സ്നേഹത്തിലൂടെ, അധ്വാനത്തിലൂടെയും പങ്കുവയ്ക്കുന്നതിലൂടെയും മാത്രമേ ഇവിടെ ആഹാരം ഉണ്ടാവുകയുള്ളൂ. മറ്റുള്ളവർക്ക് കൂടി സ്വയം ആഹാരമായി തീരാൻ സന്നദ്ധമാകുന്ന സഹോദര സ്നേഹത്തിലൂടെ, അതിന് പ്രേരകമാകുന്ന പിതാവിലുള്ള വിശ്വാസത്തിലൂടെ മാത്രമേ രക്ഷയുടെ മാർഗം, രക്ഷാ പദ്ധതി പൂർത്തിയാവുകയുള്ളൂ. അതുകൊണ്ടാണ് യേശു പറയുക, അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ അത്തരത്തിൽ നിന്ന് ഉറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുകൂടിയാണ്. ഇന്ന് നമുക്കിത് പ്രസക്തമാണ്. ഭൗതികമായ സമ്പത്ത് വർദ്ധിക്കുന്ന ആനുപാതികമായി മനുഷ്യൻ്റെ മനസമാധാനമോ സമൂഹത്തിലെ നന്മയോ വർദ്ധിക്കുന്നില്ല എന്ന് നമുക്കറിയാം. പലപ്പോഴും വർദ്ധിച്ചു വരുന്ന സമ്പത്ത് വലിയ അക്രമത്തിലേക്കും അനീതിയിലേക്കുമൊക്കെ നയിക്കുന്നതാണോ, അതിൻ്റെ തന്നെ ഫലമാണ്. മനുഷ്യൻ്റെ സമാധാനം തന്നെ നഷ്ടപ്പെടുത്തുന്നതായിത്തീരുന്നു ഈ ഭൗതിക സമ്പത്ത്. അപ്പത്തിനപ്പുറത്തേക്ക്, അപ്പമായി തീർന്നവനിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുകയാണ് ഈ പ്രലോഭനത്തിന് യേശു കൊടുക്കുന്ന മറുപടിയിലൂടെ. ദൈവത്തിൻ്റെ വചനമാണ് നമുക്ക് ആഹാരമായി തീരേണ്ടത്. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, അപ്പം മാത്രം പോരാ, അങ്ങയുടെ വചനമാണ് ഞങ്ങൾക്ക് കൂടുതൽ ആവശ്യമെന്ന് അവിടെ നിങ്ങളെ പഠിപ്പിച്ചു. അങ്ങയുടെ വചനമാണ് ഞങ്ങൾക്ക് ജീവദായകമായിത്തീരുന്നത്. അങ്ങയുടെ വചനമാണ് ഞങ്ങൾക്ക് ഭക്ഷണമാകുന്നത്, ഞങ്ങൾക്ക് വഴി പ്രകാശമാകുന്നത്, പാതകൾക്ക് വിളക്കായിത്തീരുന്നത്. കർത്താവേ, അപ്പത്തിനുപരി അങ്ങയുടെ വചനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ, ആ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ആ വചനത്തിൽ ലക്ഷ്യം വെച്ചുകൊണ്ട്, വചനത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ജീവിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും കൃപ നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.